Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തി നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി
വചനവീഥി. നാം പഠന വിഷയമാക്കിയിരിക്കുന്ന സങ്കീർത്തനം 24 ഈ ആരാധനക്രമ ഗീതത്തിൻ്റെ പൊതുവായ അവലോകനമാണിത്. പഴയ നിയമത്തിൽ ഒരു സ്തുതിപ്പാണിതെന്ന് നാം പഠിച്ചതാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആരാധനക്രമം. അത് ജീവിത മുഹൂർത്തമാണ്, പ്രാർത്ഥനാ മുഹൂർത്തമാണ്. ആരാധനക്രമ ഗീതങ്ങൾക്ക് മുഹൂർത്തമുണ്ടെന്ന് ഈ ഗീതം സങ്കീർത്തനം 24 മനസ്സിലാക്കിത്തരുന്നു. സ്രഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യാവബോധമുണർത്തുന്ന ഗീതമാണിത്. ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവീക സാന്നിധ്യമായി മെല്ലെ പരിണമിച്ചു. ചരിത്രത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം തങ്ങളുടെ കൂടെയുണ്ട്, തങ്ങളെ നയിക്കുന്നു, പരിപാലിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു കൽഫലകങ്ങളിൽ കൊത്തിയ ദൈവകൽപ്പനകൾ. അതുകൊണ്ടാണ് ഇസ്രായേൽ ആദ്യം തന്നെ വളരെ ശാസ്ത്രീയമായും വാസ്തുഭംഗിയിലും കൽപ്പനകളുടെ ഫലകങ്ങൾക്കായി ഒരു കൂടാരം നിർമ്മിച്ചത്. ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള ഇസ്രായേലിൻ്റെ പ്രയാണത്തിനിടെ കൂടാരത്തിലെ പേടകത്തിൽ സൂക്ഷിച്ചിരുന്ന കൽഫലകങ്ങൾ അവർ ആഘോഷമായി വഹിച്ചുകൊണ്ടുപോവുകയും കൂടാരം മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു പോന്നു. ഒരു ചരിത്രഘട്ടത്തിൽ ദാവീദ് രാജാവാണ് ആരാധന മുഹൂർത്തങ്ങളും മുഹൂർത്തങ്ങൾക്കിണങ്ങുന്ന ഗീതങ്ങളും എഴുതി ഉണ്ടാക്കിയതെന്നതിന് പാരമ്പര്യവും ചരിത്രവുമുണ്ട്. പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ആലയത്തിലേക്കുള്ള പ്രവേശന പ്രഭണിതമെന്ന പോലെ സങ്കീർത്തനം 24 ഇസ്രായേൽ ജനം ആലപിച്ചിരുന്നത്രേ. അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനകൾ ഉൾക്കൊള്ളുന്ന പേടകം വഹിച്ചുകൊണ്ടു പോകുമ്പോൾ ഗായകർ പ്രഘോഷിക്കുന്നത്, ഇതാ കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് വരുന്നു, കമാനങ്ങളെ കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, ഉയർന്നു നിൽക്കുവിൻ. അങ്ങനെ കർത്തൃസാന്നിധ്യത്തിൻ്റെ ശ്രേഷ്ഠ മുഹൂർത്തം പ്രഘോഷിക്കുന്നതാണ് സങ്കീർത്തനം 24 മനോഹരമായ ഈ ആരാധനക്രമഗീതം. സങ്കീർത്തനം 24 ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് ഗാഗുൽ ജോസഫും സംഘവുമാണ്.
മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്
കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
നാം പഠന വിഷയമാക്കിയിരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദൈവീക സാന്നിധ്യ പ്രഘോഷണ ഗീതം സ്രഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഏറ്റുപാടുന്നത്. സഭയുടെ എല്ലാ ആരാധനക്രമഗീതങ്ങളും ആരാധനയുടെ മുഹൂർത്തങ്ങൾക്ക് അനുയോജ്യമാം വിധം അല്ലെങ്കിൽ വിധത്തിൽ ദൈവവചനവും സഭാ പാരമ്പര്യങ്ങളും കോർത്തിണക്കിയ വളരെ ഗഹനവും സമ്പന്നവുമായ രചനകളാണെന്ന് നാം മനസ്സിലാക്കണം. ദാവീദ് രാജാവ് ഇസ്രായേലിൻ്റെ പാരമ്പര്യവും പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ദൈവം സ്രഷ്ടാവ്, ആകാശവും ഭൂമിയും വാനവിധാനങ്ങളും തീർത്തവൻ എന്ന വചനവും കോർത്തിണക്കിക്കൊണ്ടാണ് സങ്കീർത്തനം 24 ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്ന സൃഷ്ടിയുടെ ഭാഗത്തോടെ ആരംഭിച്ചിട്ട് പുറപ്പാടിലെ രംഗങ്ങളും മോശയുടെ പാരമ്പര്യവും ദാവീദ് രാജാവ് ഈ സങ്കീർത്തനത്തിൽ കൂട്ടിച്ചേർക്കുന്നു. ദൈവം നൽകിയ 10 കൽപ്പനകളും അതുവഴി അവിടുന്ന് പ്രകടമാക്കിയ തന്റെ ജനത്തോടുള്ള സ്നേഹവും വാത്സല്യവും സങ്കീർത്തകൻ വരികളിൽ അനുസ്മരിക്കുന്നുണ്ട്. പിന്നെയും നാം മുന്നോട്ട് പോകുമ്പോൾ ഈ ഗീതം കർത്താവിൻ്റെ ഭക്തനുള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭക്തന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നിർമ്മലമായ ഹൃദയമുള്ളവനാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ യോഗ്യതയുള്ളത് എന്ന് ഗീതം വ്യക്തമാക്കുന്നു. പിന്നെ സങ്കീർത്തനം 24 ഈ പഠന പശ്ചാത്തലത്തിൽ ആധുനിക കാലത്തെ ദേവാലയ ഗീതങ്ങളിലേക്ക് ഈ അവലോകനമൊന്ന് തിരിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. കാരണം 2000 പഴക്കമുള്ള ഒരു ആരാധനക്രമ ഗീതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ സമകാലീന അവസ്ഥയെക്കുറിച്ച് നമ്മുടെ ആരാധനക്രമ ഗീതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതല്ലേ? സഭയുടെ ആരാധനക്രമ ഗീതങ്ങൾക്ക് അതിൻ്റേതായ ചരിത്രവും പാരമ്പര്യവും ഘടനയും മുഹൂർത്തവും ഭാഷാഭംഗിയും നിയമങ്ങളുമുണ്ട് എന്നോർക്കണം. പൗരസ്ത്യ സുറിയാനി ഗീതങ്ങളോ പാശ്ചാത്യ ലത്തീൻ ഗ്രിഗോരിയൻ ഈണങ്ങളോ ഏത് പരിശോധിച്ചാലും ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. ആരാധനയും അവയുടെ മുഹൂർത്തങ്ങളും വചനാധിഷ്ഠിതമായ ഉൾക്കാമ്പും പിന്നെ സഭയുടെ പാരമ്പര്യങ്ങളിൽ ഊന്നിയുള്ള വളർച്ചയും പഠനവിഷയമാക്കേണ്ടതാണ്. 2 സുനോദോസിന് ശേഷം പ്രാദേശികവത്കരണത്തിന് അനുവാദം ലഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആരാധനക്രമ ഗീതങ്ങളുടെ ശാസ്ത്രീയമായ വശങ്ങൾ സഭാപാരമ്പര്യത്തിൻ്റെയും വചനത്തിലുള്ള അതിൻ്റെ മൂലങ്ങളുടെയും മുഹൂർത്തം മനസ്സിലാക്കാതെ അവ ശരിയായി പഠിക്കാതെയുള്ള രചനകൾ നമ്മുടെ ദേവാലയങ്ങളിൽ കഴിഞ്ഞ 50 കടന്നുകൂടുകയും അങ്ങനെ ആരാധനക്രമ മുഹൂർത്തങ്ങളുടെ അന്തസ്സും അർത്ഥവും അതിൻ്റെ സാഹിതീ ഭംഗിയും പരിഗണിക്കാതെയുള്ള ഗീതങ്ങൾ നമ്മുടെ ദേവാലയങ്ങളിൽ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട് എന്നതാണ് സത്യം. സങ്കീർത്തനം 24 പൊതു അവലോകനത്തിൽ ഇക്കാര്യം നമുക്ക് തുറന്ന് നിരീക്ഷിക്കാവുന്നതാണ്, വിശദീകരിക്കാവുന്നതാണ്.
കർത്താവിൻ്റെ മലയിൽ ആരു പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ആരു നിലനിൽക്കും? കളങ്കമറ്റ ഹൃദയവും നിർമ്മല മനസ്സുമുള്ളവർ മിഥ്യയുടെ മേൽ മനസ്സുപതിക്കാത്തവനും കള്ളസത്യം പറയാത്തവനും
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
ഈ ഗീതം പ്രാപഞ്ചികവും പാരിസ്ഥിതികവുമായ ധ്യാനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭൂമിയുടെ അടിത്തട്ടിനെയോ അതിൻ്റെ ജലവിധാനത്തെയോ ആകാശഗോളത്തെയോ കുറിച്ചുള്ള ധ്യാനമല്ല ഇവിടെ, മറിച്ച് ഇതിൻ്റെ എല്ലാം അതിനാഥനും സൃഷ്ടാവുമായ ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് സങ്കീർത്തകൻ പദങ്ങളിൽ ചിട്ടപ്പെടുത്തുന്നത്, വരച്ചു കാട്ടുന്നത്. അങ്ങനെ ഭൗമിക യാഥാർത്ഥ്യങ്ങളുടെയും സൃഷ്ടിയുടെയും മനോഹാരിതയിൽ നിന്ന് ധ്യാനം പൊടുന്നനെ പുരോഗമിക്കുന്നത് മഹത്തരവും ശ്രേഷ്ഠവുമായ കാര്യങ്ങളിലേക്കാണ്. സൃഷ്ടിയിൽ ആരംഭിക്കുന്ന ഗീതം സ്രഷ്ടാവിലേക്കുണരുന്നു, ഉയർത്തപ്പെടുന്നു. നന്മ വർഷിക്കുന്ന ദൈവം, സ്രഷ്ടാവായ ദൈവം, രക്ഷ നൽകുന്ന ദൈവം, പിന്നെ പരിപാലിക്കുന്ന ദൈവം, നീതിനിഷ്ഠനായ ദൈവം എന്നിങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള ആശയങ്ങളും വിശേഷണങ്ങളും സ്പഷ്ടമായി നിരത്തിക്കൊണ്ടാണ് ഗായകൻ അനുവാചകരെ ധ്യാനത്തിലേക്കും ആരാധനയുടെ സമുന്നത മുഹൂർത്തങ്ങളിലേക്കും നയിക്കുന്നത്. ഇങ്ങനെയുള്ള ചിട്ടകൾ ഏത് ആരാധനക്രമ ഗീതത്തിനും അടിസ്ഥാനമാണ്, നാം അവ മനസ്സിലാക്കേണ്ടതാണ്. ആരാധനക്രമ ഗീതങ്ങൾ മനോഹരമായ പദപ്രയോഗങ്ങളോ വൈകാരികതയുടെ ഭംഗിവാക്കുകളോ മുഖസ്തുതിയോ ആലങ്കാരികതയോ അല്ലെന്ന് സങ്കീർത്തനം 24 നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിലെ മനോഹരമായതെല്ലാം ദൈവം, സ്രഷ്ടാവായ ദൈവം തന്നതാണെന്നും അതിനാൽ ആ ദൈവത്തെയാണ് നാം സ്തുതിക്കേണ്ടതും ആരാധിക്കേണ്ടതും. അവിടുന്നിലേക്കാണ് മനസ്സുയർത്താൻ, അധരങ്ങൾ ഉയർത്താൻ ഈ ഗീതം, ഈ ആരാധനക്രമ ഗീതം നമുക്ക് പ്രചോദനമേകുന്നത്, മാതൃകയാകുന്നത്.
അവരുടെ മേൽ കർത്താവെന്നും നന്മ വർഷിക്കും, രക്ഷകനായ ദൈവം അവർക്കായി നീതി നടപ്പാക്കും. ഇവരാണു ദൈവത്തിൻ നീതി തേടുന്നവർ, യാക്കോബിൻ ദൈവത്തെ തേടുന്നവർ, ദൈവത്തെ തേടുന്നവർ.
വിശുദ്ധ ഗ്രന്ഥത്തിലെ മനോഹരവും എന്നാൽ അത്യപൂർവവുമായ ആരാധനക്രമ ഗീത പഠനത്തിന്റെ അവലോകനത്തിൽ കേരള സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ആരാധനക്രമ ഗീതങ്ങളുടെ ആലാപന രീതിയിൽ ഒരു അഴിഞ്ഞാട്ടമല്ലെങ്കിൽ അരാജകത്വം, ടോട്ടൽ ആനർക്കി സംഭവിക്കുന്ന കാലഘട്ടമാണിതെന്ന് ഖേദപൂർവം പറയാതിരിക്കാൻ വയ്യ. പ്രാദേശികവത്കരണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മ്ലേച്ഛമാണ്. ഉത്തരവാദിത്വപ്പെട്ടവരും അറിവുള്ളവർ പോലും അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ്, കണ്ണടച്ച് പാൽ കുടിക്കുന്നൊരവസ്ഥ. സഭ നൽകിയിട്ടുള്ള നല്ല പാരമ്പര്യങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളും തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഈ വഴിതെറ്റിയ പ്രയാണം. നവീകരണത്തിന്റെയും പരിഷ്കാരത്തിന്റെയും പേരിൽ അന്ധമായൊരു പോക്കാണ് വാളെടുത്തവൻ വെളിച്ചപ്പാട് എന്ന അവസ്ഥയാണ്. ആർക്കുമെന്തും ആവാമത്രേ. ധാരാളം പേർ പാട്ടെഴുതുന്നു, ഈണം പകരുന്നു, നല്ല കാര്യമാണ്. എന്നാൽ അത് പള്ളികളിൽ പാടി അവതരിപ്പിക്കുന്നു, അതുവഴി ആരാധനക്രമ ഗീതങ്ങളും ഭക്തിഗാനങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാതായിരിക്കുന്നു. ഇനി ആരാധനക്രമ കാലഭേദങ്ങൾ, ദ ലിറ്റേർജിക്കൽ സീസൺസ് പോലും മാനിക്കാൻ വേണ്ടുവോളം അറിവില്ലാത്തവരാണ് ആരാധനക്രമ ഗീതങ്ങൾ നമ്മുടെ ദേവാലയങ്ങളിൽ ഇന്ന് കൈകാര്യം ചെയ്യുന്നതെന്ന് അവർ പാടിവിടുന്ന പാട്ടുകളും അവയുടെ ശൈലിയും പിന്നെ പശ്ചാത്തല കോലാഹലങ്ങളും കേട്ടാൽ മനസ്സിലാകും. സഭയുടെ ആരാധനക്രമ പാരമ്പര്യവും പിന്നെ നിലവിലുണ്ടായിരുന്ന നല്ല ഗീതങ്ങളും പഠിച്ച് മനസ്സിലാക്കി പരിഭാഷപ്പെടുത്തി ഉപയോഗിക്കാൻ മെനക്കെടാതെ നവീകരണത്തിൻ്റെ 50 വർഷത്തിൽ അതെല്ലാം നല്ലതെല്ലാം തേച്ചു മായ്ച്ച് കളഞ്ഞിരിക്കുന്നു, നഷ്ടമാക്കിയിരിക്കുന്നു. പൂച്ചയ്ക്കാരും അണികെട്ടും, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, ഇതാണ് മനോഭാവമെങ്കിൽ ആര് എന്തു ചെയ്യാൻ? കാലം പൊറുക്കട്ടെ. ദാവീദ് രാജനോട് ചോദിക്കാം, എങ്ങനെ ഒരു നല്ല ആരാധനക്രമ ഗീതം സൃഷ്ടിക്കാം, അതെങ്ങനെ ആലപിക്കാം എന്ന്. ഈ നല്ല ആരാധനക്രമ ഗീതം സങ്കീർത്തനം 24 പഠനം പ്രചോദനമാകട്ടെ. ഉപസംഹരിക്കുന്നു, നമസ്കാരം.
നിർമ്മല മനസ്സുമുള്ളവർ മിഥ്യയുടെ മേൽ മനസ്സുപതിക്കാത്തവനും കള്ളസത്യം പറയാത്തവനും
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
അവരുടെ മേൽ കർത്താവെന്നും നന്മ വർഷിക്കും, രക്ഷകനായ ദൈവമവർക്കായി നീതി നടപ്പാക്കും. ഇവരാണു ദൈവത്തിൻ നീതി തേടുന്നവർ, യാക്കോബിൻ ദൈവത്തെ തേടുന്നവർ, ദൈവത്തെ തേടുന്നവർ.
ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 24 പൊതുവായ അവലോകനമാണ് ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. അടുത്തയാഴ്ചയിൽ നമുക്കിനി സങ്കീർത്തനം 147 പഠനം ആരംഭിക്കാം.